കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിച്ചിരിക്കുകയാണെന്ന് നമുക്കറിയാം. SBS മലയാളവും ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിന്റെ രാഷ്ട്രീയ വർത്തമാനം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. രാഷ്ട്രീയ നേതാക്കൾ, സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ നിരീക്ഷകർ, മാധ്യമപ്രവർത്തകർ ഇവരെല്ലാം വരും ദിവസങ്ങളിൽ SBS മലയാളത്തിലൂടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ചൂട് നിങ്ങളോട് പങ്കുവയ്ക്കും. ഇന്ന് കേരളത്തിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബി ശ്രീജൻ തെക്കൻ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചിത്രം AN കുമാരമംഗലത്തോട് സംസാരിക്കുന്നത് കേൾക്കാം.
ശ്രീ ബി ശ്രീജൻ, താങ്കൾ ഏറെ കാലമായി തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു മാധ്യമപ്രവർത്തകരാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വളരെ കൗതുകകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും മറ്റുമാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും നമുക്കതൊന്ന് വിലയിരുത്താൻ സാധിക്കുന്നത് രാഷ്ട്രീയമായി?
തിരുവനന്തപുരത്ത് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായിട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ആദ്യമായി വരുമ്പോൾ അദ്ദേഹത്തെ അത്ര കാര്യമായി എടുക്കാത്ത ഒരു മനോഭാവമായിരുന്നു സിറ്റിംഗ് MP ശശി തരൂരിനും കോൺഗ്രസ് നേതാക്കൾക്ക്. കാരണം ഈ ഒരു ഈസി വാക്ക് ഓവറായിട്ട് അവർ കണ്ടിരുന്ന ഒരു മത്സരമായിരുന്നു തിരുവനന്തപുരത്ത്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ എത്തി ക്യാമ്പയിൻ ഫ്രണ്ടിൽ നല്ല ഒരു മുന്നേറ്റം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ പുറത്തിറങ്ങിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണ്ഡല എക്രോസ് ട്രാവൽ ചെയ്താൽ റൂറൽ ആണെങ്കിലും അർബൻ ഏരിയാസിലാണെങ്കിലും ക്യാമ്പയിൻ മെറ്റീരിയലിന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ അദ്ദേഹം മറ്റേ ചില ഇഷ്യൂസ് ബേസ്ഡ്, അതായത് ശശി തരൂരിന്റെ കോർ വോട്ട് ബാങ്കായി കരുതപ്പെടുന്ന കോസ്റ്റൽ ഏരിയയിലേക്കുള്ള ചില വികസന പ്രശ്നങ്ങൾ മുൻനിർത്തി നേരത്തെ തന്നെ അവിടെ പോയി സന്ദർശിച്ച് ആളുകളോട് സംസാരിച്ച് ആ ക്യാമ്പയിനൊക്കെ ട്രിഗർ ചെയ്യുന്നതിലൂടെയും പിന്നെ ഇവർ വന്നപ്പോൾ തന്നെ ആദ്യം 15 വർഷമായല്ലോ ശശി തരൂർ. അപ്പൊ ശശി തരൂരിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആന്റി ഇൻകംബൻസി ഗസിയാവുന്നതേ ഉള്ളൂ. 3 ടൈം MP ആയിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തിന്റെ വികസന കാര്യങ്ങളിൽ ശശി തരൂർ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല എന്നൊരു ക്യാമ്പയിൻ, വളരെ ഒരു ഒരു വിസ്പർ ക്യാമ്പയിൻ ആദ്യമേ അഴിച്ചുവിട്ടിട്ടാണ് ഈ BJP ഇവിടെ കളം പിടിക്കാൻ നോക്കുന്നത്. അങ്ങനെ പല രീതിയിൽ പല ഫ്രണ്ടിൽ ശശി തരൂരിനെ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് തരൂരിന്റെ ക്യാമ്പ് പ്രതീക്ഷിച്ചതല്ല. അപ്പൊ ഇപ്പൊ അവർ അതിനെ ചെറുക്കാനുള്ള തന്ത്രങ്ങളുമായിട്ട് ഇപ്പോൾ അവരെ മുന്നേറി വരുന്നുണ്ട്. പക്ഷെ എങ്കിലും മത്സരം നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ കടുത്ത ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോ പന്നിയൻ രവീന്ദ്രനും ശക്തനായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പിലെ ഒരു ചരിത്രം നോക്കിയാൽ LDF അല്ലെങ്കിൽ CPI സ്ഥാനാർത്ഥി മൂന്നാമതായിട്ട് ഫിനിഷ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിലൊരു മാറ്റം വരുത്താൻ പന്നിയൻ രവീന്ദ്രന്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തോടെ കഴിയുമെന്ന് തോന്നുന്നില്ല. മൂന്നാമതാണ് ഇപ്പോഴത്തെ ഒരു മത്സരത്തിൽ നോക്കിയാൽ LDF മൂന്നാമതായിരിക്കും. പക്ഷെ മത്സരം വിജയിക്കാനുള്ള മത്സരം ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ തന്നെ ആയിരിക്കുമെന്ന് പറയാം. പക്ഷെ തരൂരിനുള്ള ഒരു അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടെ അർബൻ വോട്ടുകൾ സ്വാധീനിക്കുന്ന ഒരു രീതിയിലുള്ള ക്യാമ്പയിനാണ് നയിക്കുന്നത്. കാരണം അദ്ദേഹം കേന്ദ്ര IT മന്ത്രിയാണ്, വലിയൊരു ടെക്കിയാണ്, ഇന്റലിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ഒരു ടെക്നോക്രാറ്റാണ്, ബിസിനസ് മാഗ്നേറ്റ് ആണ്. അങ്ങനെ നമ്മൾ അർബൻ വോട്ടുകളിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഒരു ആസ്പിരേഷൻ ഉള്ള യങ്സ്റ്റേഴ്സ് അങ്ങനെയുള്ള ഒരു വോട്ട് ബാങ്കിലാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു അക്സെപ്റ്റൻസ് കാര്യമായിട്ടുള്ളത്. റൂറൽ ബെൽറ്റ് ഉണ്ട് തിരുവനന്തപുരത്തിന്റെ, അതായത് പ്രധാനമായിട്ടും നെയ്യാറ്റിൻകര, കോവളം, പാറശാല മണ്ഡലങ്ങളില് ഒരു ഒരു അപ്പീൽ എന്ന് പറയുന്നത് ഇപ്പോഴും ശശി തരൂരിന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും മത്സരം ഒന്ന് കടുത്തു വരുന്ന ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇനിയിപ്പോ ഒരു ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു കടുത്ത മത്സരം കിടന്നത് 2014 അന്ന് ഒ രാജഗോപാലും ശശി തരൂരും വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ 15,000 താഴെ വോട്ടിനാണ് അന്ന് ജയിക്കുന്നത്.
അതെ, ഞാൻ ആ കാര്യം ചോദിക്കാൻ വരികയായിരുന്നു. അതായത് ഒ രാജഗോപാൽ സ്ഥിരമായി മത്സരിച്ചിരുന്ന ഒരു മണ്ഡലം, അതിനുശേഷം അദ്ദേഹത്തിന്റെ അതിനു ശേഷം വന്നത് മിസോറാം ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരൻ രാജിവെച്ച് തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുന്നു. അന്ന് പ്രതീക്ഷകൾ വാനോളമായിരുന്നു. അദ്ദേഹം ഏതാണ്ട് ഉറപ്പിച്ചു എന്ന മട്ടിലൊക്കെ അന്ന് പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമായിരുന്നു. പക്ഷെ ശശി തരൂർ വളരെ വലിയൊരു വിജയം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ ഈ രാജീവ് ചന്ദ്രശേഖറിനെ പോലെ പൊതുവെ കേരളത്തിലെ BJP നേതാക്കൾ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുന്നതിലൊക്കെ വലിയ എതിർപ്പൊക്കെ പ്രകടിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ കേരളത്തിലായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും എതിർപ്പുണ്ടായിരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആളെ തന്നെ തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചതിലെ ഒരു അല്ലെങ്കിൽ അത് ലോക്കലായിട്ടുള്ള ബി ജെ പിയുടെ ഒരു മെഷീനറി അതിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ നമുക്കറിയാം അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിന്റെ പൊതുവെയുള്ള പബ്ലിക് റിലേഷൻസ് ഒക്കെ നമ്മൾ മാധ്യമ പ്രവർത്തകരുടെ ഇടയിലേക്കൊക്കെ വളരെ കൃത്യമായിട്ട് വരുന്ന ഒരു സെറ്റപ്പ് ഉള്ള ആളാണ്. അപ്പോൾ ആ ഒരു സിങ്കിങ് എങ്ങനെ നടക്കുന്നു ഈ ലോക്കൽ ബി ജെ പിയും അദ്ദേഹത്തിന്റെ ഒരു പ്രചരണ വിഭാഗവുമായിട്ടുള്ള?
തുടക്കത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കാരണം പ്രാദേശിക ബി ജെ പി നേതൃത്വത്തിന് ഒരു താല്പര്യ കുറവുണ്ടെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇതിലൊരു നരേന്ദ്രമോദിയുടെ തന്നെ നേരിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ സെലക്ഷനാണ്. കാരണം നമ്മളിവിടെ ഒരു തിരഞ്ഞെടുപ്പിന്റെ ആലോചനകൾ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഈ സംസ്ഥാന നേതൃത്വത്തോട് കേന്ദ്ര നേതൃത്വം പറഞ്ഞിരുന്നത് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തരും, നിങ്ങൾ പ്രവർത്തിച്ചാൽ മതി എന്നായിരുന്നു. അപ്പൊ അത് ബി ജെ പി പോലുള്ള ഒരു കേഡർ പാർട്ടിയിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞ് തീരുമാനിക്കുന്ന ഒരാളെ ജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കർത്തവ്യം മാത്രമാണല്ലോ അണികൾക്കുള്ളത്. അപ്പൊ ആ ഒരു ഇതിൽ അവർ പാർട്ടി അച്ചടക്കൊക്കെ കൊണ്ട് അതൊരു ഒരു പരിധി വരെ മറികടന്നിട്ടുണ്ട്. രണ്ട്, രാജീവ് ചന്ദ്രശേഖർ ക്യാമ്പയിന് വേണ്ടിയിട്ട് ധാരാളം റിസോഴ്സസ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പണമായിട്ടാണെങ്കിലും അവരുടെ ഒരു പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് ആണെങ്കിലും ഇപ്പൊ ആ രീതിയിൽ അങ്ങനെ ഒരു ഒരു സിസ്റ്റം ഇവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബി ജെ പിക്കാർക്ക് അവരുടെ ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാക്കൾക്കോ പ്രവർത്തകർക്കോ അതിന്റെ കൂടെ നിന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയായി. നേരിട്ട് ഇപ്പൊ കുമ്മനം രാജശേഖരന്റെ ക്യാമ്പയിൻ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സിംഗിൾ ഒരു മനുഷ്യനാണ്, വേറൊരു സംവിധാനമൊന്നും അദ്ദേഹത്തിന്റെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു ഗുഡ്വില്ലും സ്ഥാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഈ ആർ എസ് എസും പാർട്ടിയും സംഘപ്രവർത്തനങ്ങളും എല്ലാം കൂടെ അവരൊരുമിച്ച് ചേർന്നാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇദ്ദേഹം വരുന്നത് തന്നെ ഒരു എൻ്റെ സിസ്റ്റവുമായിട്ടാണ് ഇവിടെ വന്ന് ഇറങ്ങുന്നത്. പുള്ളി കെ പി ആറിന് ഒരു മെഷീനറി ഉണ്ട്, ക്യാമ്പയിൻ മെറ്റീരിയൽ ഉണ്ടാക്കാൻ വേറൊരു ഡിവിഷനുണ്ട്, ഈ ഇഷ്യൂസ് പഠിച്ച് അനലൈസ് ചെയ്യാൻ ഒരു ഡിവിഷനുണ്ട്, ആഴ്ചയിൽ വോട്ടേഴ്സിന്റെ മൂഡ് സർവേ ചെയ്തിട്ട് പോകാനുള്ള മെഷീനറി ഉണ്ട്. അപ്പൊ ഇതെല്ലാമായിട്ട് വരുമ്പോൾ മറ്റൊരു കൂടെ നിന്നാ മതി എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്.
ശ്രീ ബി ശ്രീജൻ, ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ളതിൽ മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരൊറ്റയിടത്ത് മാത്രമാണ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സീറ്റുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഇടതുപക്ഷത്തെ സീറ്റ് എൽ ഡി എഫ് സീറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഈ ഒരു സാഹചര്യം പന്നിൻ രവീന്ദ്രന് ഒട്ടും അനുകൂലമാകില്ലെന്നാണോ താങ്കൾ വിലയിരുത്തുന്നത്?
പന്നിൻ രവീന്ദ്രൻ നേരത്തെ തിരുവനന്തപുരം എം പി ആയിരുന്ന ആളാണ്. 2004 പി കെ വി വാസുദേവൻ നായർ തിരഞ്ഞെടുക്കപ്പെടുക, അദ്ദേഹം മരിച്ച ശേഷമുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഏതാണ്ട് 4 വർഷത്തോളം എം പി ആയിരിക്കുകയും വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയും ചെയ്ത നേതാവാണ്. പന്നിൻ രവീന്ദ്രന്റെ കാലഘട്ടത്തിലാണ് ഐസറും ഐ എസ് ടിയും കൊച്ചുവേലി റെയിൽവേ ടെർമിനലും ഒക്കെ തിരുവനന്തപുരത്തിന് യാഥാർത്ഥ്യമാകുന്നത്. അദ്ദേഹം ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫലപ്രദമായി പ്രവർത്തിച്ച ഒരു എം പി ആണ്. ഇതൊക്കെ ഇത്തവണ പ്രചരണ രംഗത്ത് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ ഇപ്പൊ 2009 മുതലുണ്ടായിരിക്കുന്ന 9, 14, 19 തിരഞ്ഞെടുപ്പുകളിൽ തിരുവനന്തപുരം ബി ജെ പിയുടെ ഒരു വലിയ ശക്തി കേന്ദ്രമായി മാറിയ കാഴ്ച കാണുന്നുണ്ട്. നമ്മുടെ ഇപ്പൊ നിങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കാര്യം പറഞ്ഞാലും ഈ 7 നിയമസഭാ സെഗ്മെന്റുകളില് നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും എനിക്ക് തോന്നുന്നു ഒരു പരിധി ഒരു നെയ്യാറ്റിങ്കരയിലും ഒക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് വളരെ മുന്നേറ്റം ബി ജെ പി നേടിയിട്ടുണ്ട്. അസംബ്ലിയിൽ 2nd സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ചിലയിടങ്ങളിൽ. അപ്പോ ഈ ഒരു അവസ്ഥയുണ്ട്. അപ്പം എൽ ഡി എഫ് ആണ് ജയിക്കുന്നതെങ്കിലും ബി ജെ പിയുടെ ശക്തി കുറച്ച് കാണാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. അപ്പൊ ആ ഒരു പാറ്റേൺ, ഒന്നാമത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോൾ മോഡിക്ക് ഗ്യാരണ്ടി എന്ന ഒരു മുദ്രാവാക്യത്തിൽ ബി ജെ പി മത്സരിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി എമർജ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇവിടെ സംഭവിക്കാൻ ഒരു സാധ്യത എന്നുള്ളത് ഇത് ഒരു ശശി തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ ബാറ്റിലായിട്ട് അവസാന ഘട്ടത്തിലേക്ക് മാറും. കഴിഞ്ഞ വർഷം ഇതാണ് സംഭവിക്കുന്നത്. സി ദിവാകരൻ 3rd സ്ഥാനത്ത് പോവുകയും കുമ്മനം രാജശേഖരനും ശശി തരൂരുമായിട്ടുള്ള മത്സരമായി മാറുകയും ചെയ്തു. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന്റെ ശക്തി കുറയുന്നത് കൊണ്ടല്ല, ഒരു പക്ഷെ ബി ജെ പി ജയിക്കും എന്നൊരു ഭയം അവസാനം വരുമ്പോഴേക്കും ഇടതുപക്ഷമുള്ള മനസ്സുള്ള വോട്ടർമാർ പോലും ശശി തരൂർ അവർക്ക് ഒരു ഒരു വെറുപ്പുള്ള നേതാവല്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് ഇവിടെ. കാരണം പിണറായി വിജയനുമായിട്ടൊക്കെ വളരെ സൗഹൃദം പങ്കുവയ്ക്കുന്ന, പിണറായി വിജയന്റെ നേതൃശേഷിയെയും ഭരണശേഷിയൊക്കെ പലവട്ടം പുകഴ്ത്തിയിട്ടുള്ള ഒരു സി പി എമ്മിന് അനഭിമതനല്ലാത്ത നേതാവാണ് ശശി തരൂർ.
മാത്രമല്ല ശശി തരൂര് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, അതായത് ഒരു ലാർജർ കോസിന് വേണ്ടിയിട്ട് തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം വലിയൊരു ആഹ്വാനം
അത് അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഇടതുപക്ഷ നേതാക്കൾ, ജില്ലാതല നേതാക്കൾക്കൊക്കെ വളരെ സ്വീകാര്യനായ ഒരു നേതാവ് കൊണ്ടാണ് ശശി തരൂർ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പക്ഷെ ഇവര് ബി ജെ പി ജയിക്കും എന്നൊരു ഒരു 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 സൂചന തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരിൽ മിക്കവരും ആ വോട്ട് ശശി തരൂരിന് കൊടുക്കാൻ മടിയില്ലാത്തവരാണ്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് സി പി ഐ ഇപ്പൊ പന്നിൻ രവീന്ദ്രൻ ആണെങ്കിൽ പോലും അദ്ദേഹം 3rd സ്ഥാനത്തേക്ക് പോയേക്കാം. ആ ഒരു സാഹചര്യമാണ് ഞാൻ മുൻകൂട്ടി കാണുന്നത് ഇവിടെ. അല്ലാതെ പന്നിയൻ രവീന്ദ്രൻ ഒരിക്കലും മോശം സ്ഥാനാർത്ഥി ആയതുകൊണ്ടോ ഇടതുപക്ഷത്തിന് തിരുവനന്തപുരത്ത് കരുത്തില്ലാത്തത് കൊണ്ടോ അല്ല, അത് വേറൊരു തരം സ്ട്രാറ്റജി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായിട്ട് നമ്മൾ കാണുന്നത്. ഇത്തവണയും അത് മാറാനുള്ള ഒരു സാഹചര്യമൊന്നും കാണുന്നില്ല.
ഇനി ആറ്റിങ്കലിലേക്ക് വരികയാണെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം നേരിടുന്ന ഒരു സ്ഥലമാണല്ലോ ആറ്റിങ്കൽ. പ്രത്യേകിച്ചും അടൂർ പ്രകാശ് മത്സരിക്കുന്നു, CPMന്റെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയായി വി ജോയി മത്സരിക്കുന്നു, കേന്ദ്രമന്ത്രി വി മുരളീധരനും ഇക്കുറി ആറ്റിങ്കലിൽ നിന്നും ജനവിധി തേടുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആറ്റിങ്കലിൻ്റെ ഒരു ജയപരാജയ സാധ്യതകൾ എന്തൊക്കെയാണ്?
ആറ്റിങ്കലിൽ സത്യത്തിൽ അത് ആറ്റിങ്ങൽ നിങ്ങൾ ഡെമോഗ്രഫിക്കലി നോക്കിയാലും CPM ഒരു ഷുവർ സീറ്റായി കണ്ടിരുന്ന മണ്ഡലമാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും CPMനൊപ്പം നിൽക്കുമെന്ന് കരുതുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. കഴിഞ്ഞ തവണ മാത്രമാണ് അത് മാറിയിട്ട് അടൂർ പ്രകാശ് വന്ന് വിജയിച്ചത്. ഇത്തവണ ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് അവർ വി ജോയ് തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന തിരുവനന്തപുരത്തെ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സഖാവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നല്ലൊരു ഓർഗനൈസറാണ്. വർക്കല മണ്ഡലം കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ സ്ഥിരം MLA ആയിരുന്ന വർക്കല കഹാറിനെ തോൽപ്പിച്ച് പിടിച്ചെടുത്ത ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് വി ജോയ് എന്ന സ്ഥാനാർത്ഥിക്ക്. അപ്പൊ ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ജോയി അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ വി മുരളീധരൻ കുറേ നാളായിട്ട് ഇപ്പൊ മന്ത്രിയായി, ഈ 2 മോഡി സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായത് മുതൽ അദ്ദേഹത്തിന്റെ MB ഫണ്ടിന്റെ വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആർട്ടിക്കൽ മണ്ഡലം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് മുരളീധരൻ ആ മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ട്. മുരളീധരൻ അവിടുത്തെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. മുരളീധരന്റെ ഭാഗമായി വന്ന പ്രാദേശികമായ വികസന പദ്ധതികളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ ഒന്ന് എന്താ പറയുക ഉയർത്തി വെച്ച BJP ഒരു ഓട്ട് ഷെയർ ഉണ്ട് അവിടെ. അതിനെ ഒന്നുകൂടെ ഉയർത്തി അല്ലെങ്കിൽ ജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ് ഇത്തോടെ വി മുരളീധരൻ അവിടെ മത്സരിക്കുന്നത്. പക്ഷേ കാട്ടാക്കട, അരുവിക്കര തുടങ്ങിയ ചില മണ്ഡലങ്ങളിൽ BJP നല്ല മുന്നേറ്റം ഉണ്ടായേക്കും അസംബ്ലി മണ്ഡലങ്ങളിൽ. അതിനപ്പുറം പക്ഷേ ഇപ്പോഴേക്ക് ഇപ്പുറത്തെ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആറ്റിങ്കൽ വന്നാലോ വർക്കല വന്നാലോ അല്ലെങ്കിൽ നെടുമങ്ങാട് വന്നാലോ ഒന്നും BJP അങ്ങനെ കാര്യമായ വോട്ടുകൾ ഇപ്പോഴും പോൾ ചെയ്യാൻ പറ്റില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വിജയപ്രതീക്ഷയൊന്നും BJP അവിടെ ഉണ്ടാവില്ല. പക്ഷേ വോട്ട് ഷെയർ ഉയർത്തുക തന്നെയായിരിക്കണം അവിടുത്തെ ലക്ഷ്യം. പക്ഷെ ഇപ്പൊ അവിടെ നല്ല കടുത്ത മത്സരമാണ്. ഈ എനിക്ക് തോന്നുന്നു ഇഞ്ചോടിഞ്ച് മത്സരം നടത്തുന്ന ഒരു 4-5 മണ്ഡലങ്ങൾ കേരളത്തിൽ എടുത്താൽ അതിലൊന്ന് ആറ്റിങ്ങലാണ്. വി ജോയി അടൂർ പ്രകാശും നല്ല കട്ടക്ക് മത്സരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇപ്പം അസംബ്ലി മണ്ഡലങ്ങളിലെ വോട്ട് കണക്കൊക്കെ നോക്കിയാൽ CPM ഈസി ആയിട്ട് ജയിക്കണം. പക്ഷെ അടൂർ പ്രകാശ് MP എന്ന നിലയിലും ഒക്കെ ഒരു നല്ല ഓർഗനൈസർ എന്ന നിലയിലും ഒക്കെ ഉള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അത് തള്ളിക്കളയാനും പറ്റില്ല. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വോട്ടർമാർ ഒരു കൺഫ്യൂഷനിലാകുന്ന ഒരു സ്ഥിതിയാണ് ആറ്റിങ്ങലിലുള്ളത്, ആരെ ചൂസ് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ.
ഇനി നമുക്ക് കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ, കൊല്ലത്ത് ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പേരെടുത്ത ഒരു പാർലമെന്റേറിയനാണ് NK പരമേന്ദ്രൻ. കൊല്ലത്തെ വളരെ ജനകീയനും അതേസമയം ചലച്ചിത്ര രംഗത്തൊക്കെ വളരെ പ്രശസ്തനായ ഒരു സിനിമാ താരമാണ് മുകേഷ്. വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും കൃഷ്ണകുമാറിനെ പോലുള്ള സ്ഥാനാർത്ഥിയും കൊല്ലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൊല്ലം മണ്ഡലത്തിന്റെ ഒരു സാധ്യതകളും പ്രതീക്ഷകളും ഒക്കെ എങ്ങനെയാണ് പൊതുവെ?
കൊല്ലത്ത് നമ്മൾ സ്വാഭാവികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ NK പ്രേമചന്ദ്രൻ ഒരു അൺബീറ്റബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് കൊല്ലത്ത്. പലരും നിന്ന് CPMന്റെ കയ്യിലിരുന്ന ഒരു കുത്തക മണ്ഡലം പിടിച്ചെടുത്ത MP ആയ ആളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ ചില പ്രത്യേകതകൾ, പ്രവർത്തന രീതിയിലെ മികവ്, ആളുകളോടുള്ള പെരുമാറ്റം, ആ ഒരു ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിലുള്ള ഒരു കൗശലം, ഇതൊക്കെ കൊണ്ട് അദ്ദേഹം തോൽപ്പിക്കാൻ വളരെ പാടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ കൊല്ലത്ത് തന്നെ CPMന് പൊളിറ്റിക്കലി നല്ല നേതാക്കൾ ഉണ്ടായിട്ടും അവര് മുകേഷിന്റെ പുറത്തേക്ക് വന്നു. മുകേഷ് MLA ആണ്, പാർട്ടിയിൽ ഒരു അങ്ങനെ പാർട്ടി ഹയറാർക്കി വെച്ച് നോക്കിയാൽ താഴെ നിലയിലുള്ള അവിടുത്തെ ഒരു താഴെ ലെവലിൽ ഉള്ള ഒരാളാണ് അദ്ദേഹം. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പ്രേമചന്ദ്രനെ നേരിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു എന്നുള്ളത് തന്നെ ഈ രാഷ്ട്രീയത്തിന് അതീതമായി, രാഷ്ട്രീയം കൊണ്ട് മാത്രം, രാഷ്ട്രീയപരമായി മാത്രം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിനപ്പുറത്തെ ഒരു ഗ്ലാമറും വ്യക്തി ബന്ധങ്ങളും ഒക്കെ ഉപയോഗിച്ച് കുറച്ച് വോട്ടുകൾ മറിക്കേണ്ടി വരും എന്നുള്ള ഒരു തോന്നലിന്റെയും കൺവിക്ഷന്റെയും പുറത്താണ്. അപ്പൊ അതേ ആർഗ്യുമെന്റ് തന്നെയാണ് ഇപ്പൊ കൃഷ്ണകുമാർ വരുമ്പോഴും ഉള്ളത്. കൃഷ്ണകുമാറിന്റേതായ കുറെ BJP അവിടെ ലോക്കൽ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ കുമ്മനൻ രാജശേഖരന്റെ പേര് അവസാനം വരെ കേട്ടിരുന്ന ഒരു മണ്ഡലമാണ്, അവരെല്ലാം മാറ്റി കൃഷ്ണകുമാർ G എന്ന ഒരു സീരിയൽ താരം, സിനിമാ താരം അവിടെ മത്സരിക്കുമ്പോൾ ആ പോപ്പുലാരിറ്റിയും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ബിയോണ്ട് ആയിട്ട് സമാഹരിക്കാൻ പറ്റുന്ന വോട്ടുകളും, അല്ലെങ്കിൽ പ്രേമചന്ദ്രൻ വോട്ട് ബാങ്കിൽ കയറി സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കുറെ ഒരു ഒരു ഘടകങ്ങളാണ് അവിടെയും വർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു റീഡിങ്ങിൽ കൊല്ലത്തിൽ പ്രേമേന്ദ്രൻ സുരക്ഷിതമായി തന്നെയാണ് നിൽക്കുന്നത്. മുകേഷ് എന്തായാലും പ്രേമേന്ദ്രനെ തോൽപ്പിക്കുന്ന നിലയിലേക്ക് നോട്ട് പിടിക്കാൻ വഴിയില്ല. കൃഷ്ണകുമാർ പക്ഷെ ബി ജെ പിക്ക് സാധാരണ കിട്ടുന്ന ഒരു വോട്ടിനേക്കാളും വോട്ട് ഷെയർ വളരെ ഉയർത്തി പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ കൃഷ്ണകുമാറിന്റെ ക്യാമ്പയിൻ വളരെ ഇലക്ട്രിഫൈങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവിടെ നടക്കുന്നത്. അദ്ദേഹം ആളുകളായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്.
പ്രേമചന്ദ്രനും നരേന്ദ്രമോദിയും ഒന്നിച്ച് ഒന്നിച്ച് ഊണ് കഴിക്കുന്ന ഒരു ചിത്രം, അതെല്ലാം സി പി എം ഒരു വലിയ പ്രചാരണം ആക്കുന്നുണ്ട്.
പൊതുവേ പ്രേമചന്ദ്രനെതിരെയുള്ള ഏറ്റവും വലിയ പ്രചരണം അത് തന്നെയാണ്. ജയിച്ചാൽ ആദ്യം ബി ജെ പിയിൽ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നരേന്ദ്രമോദിയാണ് ഈ രാജ്യത്ത് അധികാരത്തിൽ വരുന്നതെങ്കിൽ ആ മന്ത്രിസഭയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കാലുമാറി അപ്പുറത്ത് പോകുന്ന ഒരു നേതാവായിരിക്കും അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജയിപ്പിക്കാതെ മുകേഷിനെ ജയിപ്പിക്കണം എന്നൊരു ക്യാമ്പയിനാണ് അവിടെ ഇപ്പം നടക്കുന്നത്. അത് സത്യത്തിൽ ഈ പ്രേമേന്ദ്രന്റെ ഒരു സ്ട്രോങ് വോട്ട് ബേസ് ആണ് അവിടുത്തെ ഒരു മൈനോറിറ്റി വോട്ട് വോട്ട് ബാങ്കുകളൊക്കെ സ്ഥിരമായി പ്രേമേന്ദ്രനെ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. സത്യത്തിൽ അവരെയൊക്കെ ഒന്ന് ആശങ്കപ്പെടുത്താൻ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ടായിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദിക്കൊപ്പം നരേന്ദ്രമോദി ഓട് കഴിക്കുന്ന സെലക്ട് ചെയ്യുന്ന ഒരു 6-7 എം പിമാരിൽ ഒരാൾ ഇദ്ദേഹം ആകുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു സാധനം. അപ്പൊ ഒരു മൈനോറിറ്റി വോട്ടേഴ്സിന്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പ്രേമചന്ദ്രന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ പല ടേമായി അദ്ദേഹം പല ടേമായി അവിടെ നിൽക്കുന്നു. ക്രെഡിബിലിറ്റി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ആക്സസിബിലിറ്റി, ക്രെഡിബിലിറ്റി. അപ്പൊ അങ്ങനെ പുള്ളിക്ക് ഏതാണ്ട് ഒട്ടുമിക്കവാറും വോട്ടർമാരെ പുള്ളിക്ക് അറിയുന്ന നിലയിലുള്ള ഒരു എം പി ആണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ആ ഒരു വിശ്വാസത്തെ കൊണ്ട് അതൊക്കെ മറികടക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ തോന്നലെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നിലവിൽ നമ്മൾ റീഡ് ചെയ്താൽ കൊല്ലത്തെ യു ഡി എഫിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് തന്നെ പറയാം ഇപ്പോഴും.
അതുപോലെ ഇത്തവണ പത്തനംതിട്ട മണ്ഡലവും വലിയ തോതിൽ ചർച്ചയായിരിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ. പ്രത്യേകിച്ചും തോമസ് ഐസക് മത്സരിക്കുന്നു. അദ്ദേഹം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിരന്തരമായ സമ്മണുകളും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കലും എല്ലാം അതിജീവിച്ചുകൊണ്ട് മത്സരിക്കുന്നു. ആൻഡ്രു ആന്റണി അവിടെ വീണ്ടും ജനവിധി തേടുകയാണ്. കഴിഞ്ഞ തവണ ഒരു പക്ഷേ കെ സുരേന്ദ്രൻ വലിയ തോതിൽ ഒരു മുന്നേറ്റം നടത്തുമെന്ന് വിചാരിച്ച മറ്റേ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ച നടന്നൊരു മണ്ഡലമായിരുന്നല്ലോ പത്തനംതിട്ട. ഇക്കുറി ആ ശബരിമല വിഷയം അവിടെ സജീവമായി നിർത്താൻ അല്ലെങ്കിൽ നിൽക്കാൻ അവിടെ സാധിച്ചിട്ടുണ്ടോ? എന്തായിരിക്കും അവിടുത്തെ ഒരു അവസ്ഥ?
അതിൽ എനിക്ക് തോന്നുന്നില്ല. ശബരിമല വിഷയം എനിക്ക് തോന്നുന്നു ബി ജെ പി തന്നെ ഉപേക്ഷിച്ച മാറ്റാണ്. അല്ലെങ്കിൽ അനിൽ കെ ആന്റണിയെ പോലൊരു സ്ഥാനാർത്ഥി അവർ നിർത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഒരു നല്ല ഹിന്ദു നേതാവിനെ നിർത്തുകയാണല്ലോ, അതിലൊരു സ്ട്രാറ്റജി അങ്ങനെ ആയിരുന്നെങ്കിൽ. അല്ല, ഒരു ന്യൂനപക്ഷ വോട്ടുകൾ ഉള്ള മണ്ഡലമാണ് പത്തനംതിട്ട, കാര്യമായ ക്രിസ്ത്യൻ വോട്ടുകൾ ഉള്ള ഒരു മണ്ഡലമാണ്. അവിടെ പി സി ജോർജ് പൂഞ്ഞാർ പത്തനംതിട്ടയുടെ ഭാഗമാണ്. പൂഞ്ഞാർ എം എൽ എ ഒക്കെ ദീർഘകാലമായിരുന്നു പി സി ജോർജ് ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിലൊക്കെ കൂടുതൽ ക്രിസ്ത്യൻ വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് അനിൽ ആന്റണി പത്തനംതിട്ട മത്സരിക്കുന്നത്. അവരുടെ സ്ഥിരമായ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ കിട്ടുന്ന ഹിന്ദു വോട്ടുകൾക്ക് ഒപ്പം ക്രിസ്ത്യൻ വോട്ടിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി അത് സമാഹരിക്കാൻ പറ്റിയാല് ജയം അസാധ്യമല്ല എന്ന് ബി ജെ പി കണക്കുകൂട്ടിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. പക്ഷെ ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ തുടക്കത്തിൽ അനിൽ ആന്റണി ഒരു 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 കൗതുകമൊക്കെ ജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, വളരെ ഉഷാറായ ഇലക്ഷൻ പ്രവർത്തനം വഴിയൊക്കെ. പക്ഷെ ഈ ഈ തൊട്ടു മുമ്പിൽ 2 ദിവസങ്ങളിലെ ചില സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ ഒരു ഒരു ജനപ്രീതിക്ക് ഇടി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആന്റണി അദ്ദേഹം എ കെ ആന്റണിക്കെതിരെ എടുത്തിരിക്കുന്ന നിലപാടുകൾ, അത് ഒന്നും മലയാളി വോട്ടർമാരോ അല്ലെങ്കിൽ കേരളത്തിലെ എ കെ ആന്റണിയെ അറിയുന്ന വോട്ടർമാരോ ഒന്നും അംഗീകരിക്കുന്ന നിലപാടല്ലോ. അത് മാത്രമല്ല, ഒരു മകൻ ഇങ്ങനെ അച്ഛനെ വളരെ പരസ്യമായി അവഹസിക്കുന്നു, ആന്റണിയെ പോലെ പ്രതിപക്ഷം പോലും ബഹുമാനത്തോടെ മാത്രം കാണുന്ന, ഒരിക്കലും ഒരു മോശം വാക്കുകളിൽ പറയാത്ത ഒരാളെ വളരെ അഗ്രസീവായിട്ട് മോശമായിട്ടാണ് അദ്ദേഹം ടേക്ക് ഓൺ ചെയ്യുന്നത്. ഇന്നിപ്പോ പി ജെ കുര്യനെതിരെ അതുപോലെ തന്നെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടക്കുന്നു. ഇതൊക്കെ സത്യത്തിൽ പത്തനംതിട്ട പോലുള്ള ഒരു മണ്ഡലത്തിൽ ബാക്ക് ഫയർ ചെയ്യും. പിന്നെ ആന്റോ ആന്റണിക്കെതിരെ അവിടെ ഒരു നല്ല ആന്റി ഇൻകംബൻസി ഉണ്ട്. കാരണം കുറെ നാളായി ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഒരു ഘടകമുണ്ട്. അത് വോട്ടാക്കി മാറ്റാനാണ് സി പി എം തോമസ് ഐസക്കിനെ അവിടെ ഇറക്കിയത്. തോമസ് ഐസക്കിന് ഇപ്പൊ ഈ പറയുന്ന ഒരു ഹീറോ ഇമേജ് ഉണ്ട്, ഇ ഡി ഒക്കെ വെല്ലുവിളിച്ച് നിൽക്കുന്ന. പിന്നെ എനിക്കൊന്ന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പത്തനംതിട്ടയുടെ ചാർജുള്ള സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് മെമ്പർ ആണ്. ആ രീതിയിൽ അവിടെ കേന്ദ്രീകരിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ ക്രിസ്ത്യൻ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഇപ്പൊ 3 പേരും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളായിരിക്കുന്ന ഒരു ന്യൂനപക്ഷത്തിന് കാര്യമായ പ്രസൻസ് ഉള്ള മണ്ഡലമാണ് ഇപ്പം പത്തനംതിട്ട വന്നിരിക്കുന്നത്. അപ്പൊ
അവിടെ ചെറിയൊരു ഒരു ഒരു ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കേട്ടിരുന്നത്, ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിനോടുള്ള എതിർപ്പ് അവിടെ പലർക്കും പ്രത്യേകിച്ചും പാർട്ടിക്കാർക്കടക്കമുള്ളവർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പൊതുവെ പൊതുജനത്തിന് ഒരു ഇടതുപക്ഷത്തിനോട് അവിടെ ഒരു ചെറിയൊരു മോശം ഇമേജ് ഉണ്ടാക്കി എന്ന് പലരും പറയുന്നു കേട്ടിരുന്നു. ഈ
അക്രോസ് കേരള നമ്മുടെ സ്റ്റേറ്റിനെതിരെയുള്ള ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ പാരലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മലയാളി വോട്ടർ കുറച്ചുകൂടെ പൊളിറ്റിക്കലി അവയർ ആയതുകൊണ്ടും തന്നെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്ലാമറ്റിൽ കാണുകയും ഇത്തരം ആന്റി ഇൻകംസിക്ക് അതിന്റെ ഒരു ഫുൾ ഫോഴ്സിൽ ആക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ നിയമസഭ
തെരഞ്ഞെടുപ്പ്,
അതെ, തൊട്ട് പിന്നെ മുന്നേ നടന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകൾ നോക്കിയാൽ കാര്യമായ ക്ഷീണമൊന്നും എൽ ഡി എഫിന് ഉണ്ടായിട്ടില്ല. പുറത്ത് നിങ്ങൾ നോക്കിയാലും ഗവൺമെന്റിനെതിരെ ഇത്രയധികം ആന്റി ഇൻകംസി ഉള്ളപ്പോഴും പഞ്ചായത്തുകൾ ഭരിക്കുന്നത് വൃത്തിക്കാണെങ്കിൽ അവരെ ജയിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ രീതിയിൽ നമ്മുടെ വോട്ടർമാര് പൊളിറ്റിക്കൽ അങ്ങനെ റീഡ് ചെയ്ത് വോട്ട് ചെയ്യുന്ന ഒരു ശീലമുള്ളത് കൊണ്ട് അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണിക്ക് ഒരു സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ ഈ പറഞ്ഞ പോലെ ഒരു ബി ജെ പി വിരുദ്ധ ഒരു സ്ഥാനമാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് കിട്ടുന്ന ഒരു അപ്പർ ഹാൻഡ്, ബി ജെ പിക്ക് എതിരെ നാഷണലി നിൽക്കാൻ പറ്റുന്നത് സി പി എമ്മിനേക്കാളും കോൺഗ്രസിനാണ് എന്നൊരു ഒരു ധാരണയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആന്റോ ആന്റണി അവസാനം അതെല്ലാം കടന്ന് ഒരു അഡ്വാൻറ്റേജ് ആന്റോ ആന്റണിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഐസക് നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അനിൽ ആന്റണി കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ ഐസക് ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് ആന്റോയുടെ വോട്ട് ബാങ്കിൽ നിന്ന് ചോരുന്ന വോട്ട് തന്നെയാണ്. അതാണ് അവിടെ ഇപ്പൊ അനിൽ ആന്റണി ഒന്ന് നന്നായി കയറി വന്ന് വോട്ട് പോളി എന്നൊരു അവസ്ഥ വന്നാൽ ഐസക് ജയിക്കും അവിടെ.
ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗമായിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ റെക്കോർഡ് ഇടാനുള്ള ഒരു ഒരു തയ്യാറെടുപ്പിന്റെ പാതയിലാണ് കൊടിക്കുന്നിൽ സുരേഷ്. നേരത്തെ ഒരിക്കൽ 2004 ചെങ്ങറ സുരേന്ദ്രൻ ജയിച്ച ഒരു മണ്ഡലം കൂടിയാണല്ലോ അത്.
അതിന്റെ കൗതുകകരമായ കാര്യം ജയിച്ചു കഴിഞ്ഞാല് ഇത്തവണ മനേക ഗാന്ധിയും കൊടിക്കുന്നിൽ സുരേഷും ജയിച്ചു കഴിയുകയാണെങ്കിൽ അവർ രണ്ടുപേരായിരിക്കും ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പേഴ്സ് ഇന്ത്യയിലെ. ഇത്രയും തവണ ജയിക്കുന്ന ആൾക്കാർ വേറെ ഒരിടത്തും മത്സരിക്കുന്നില്ല എന്ന് തോന്നുന്നു. സുൽത്താൻപൂരിലെ മനേക ഗാന്ധിയും നമ്മുടെ മാവേലിക്കരയിലെ കൊടിക്കുന്നിൽ സുരേഷും ജയിച്ചു കഴിഞ്ഞാൽ പ്രോടേം സ്പീക്കർ വരെ ആകാൻ പറ്റുന്ന ഒരു സ്റ്റാച്ചുറിലാണ് ഇനിയിപ്പം ആരധികാരത്തിൽ വന്നാലും ജയിച്ച പ്രോടേം സ്പീക്കർ വരെ ആകാൻ പറ്റുന്ന ഒരു ഒരു സ്റ്റാച്ചുറുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ കൊടിക്കുന്നിൽ സുരേഷ്. പിന്നെ നമ്മൾ എല്ലാ ഇലക്ഷനും കേൾക്കുന്നതാണ് കൊടിക്കുന്നിൽ ആളുകൾ മടുത്തു ഇതിനൊക്കെ. അപ്പോ ഇദ്ദേഹത്തിന് എപ്പോഴായാലും അവസാനം ഒന്ന് ജയിച്ചു കയറി വരാനുള്ള ഒരു മാജിക് ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളി ഇപ്പൊ നമ്മളെ മാവേലിക്കര മണ്ഡലം എടുത്തു കഴിഞ്ഞാല് എൻ എസ് എസിന്റെ ആസ്ഥാനം വരുന്നത് മാവേലിക്കര
മണ്ഡലം
ചങ്ങനാശ്ശേരി വരുന്നത്. എൻ എസ് എസ് നേതൃത്വവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു കോൺഗ്രസ് നേതാവാണ് കൊടിക്കുന്നിൽ. ഇപ്പോ സുമന നേർക്കൊക്കെ വളരെ താല്പര്യമുള്ള ഒരു ദളിത് നേതാവാണ് അദ്ദേഹം. അപ്പൊ ആ രീതിയിൽ അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ സഭകളുടെ പലരുടെയും ആസ്ഥാനവും മറ്റേ ഭദ്രാസനങ്ങളും വരുന്നത് അവിടെ എല്ലാം ഉള്ള ബിഷപ്പുമാരുമായിട്ടും ഒക്കെ വളരെ വ്യക്തിപരമായി ബന്ധമുണ്ട്. അവരെല്ലാം ഒരു ആവശ്യങ്ങൾക്ക് കൃത്യമായി സഹായിക്കുന്ന അവിടെ എല്ലാം ഒരു 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 എന്താ പറയാ ഒരു ഉലയാത്ത രീതിയിലുള്ള ഒരു ഗാഢമായ ബന്ധം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അപ്പൊ അവരുടെയൊക്കെ ഒരു പിന്തുണ ഇനി എന്തൊക്കെ പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ ഈ ഇപ്പോ വന്നിരിക്കുന്ന നമ്മുടെ സി പി ഐയുടെ സ്ഥാനാർത്ഥി ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി അദ്ദേഹം നന്നായി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഈ ചെറുപ്പം എന്നുള്ളത് ഒരു ഫാക്ടറാണ്. ഇപ്പൊ നിങ്ങൾ ഓൾഡ് ഗാർഡ് വേഴ്സസ് യങ്സ്റ്റർ എന്നുള്ള രീതിയിലാണ് ഇത് അവസാനം ടേൺ ഔട്ട് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹം അവിടെ മണ്ഡലത്തിൽ പല ഭാഗത്തും അപരിചിതനായിരുന്നു തുടക്കത്തിൽ. പക്ഷെ അതൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. വളരെ ആ ഒരു ഇപ്പൊ ജനങ്ങൾ കൊടുക്കുന്നതിന്റെ മടുത്തു എന്നൊരവസ്ഥ വ്യാപകമായിട്ടുണ്ടെങ്കിൽ ജയിക്കാൻ നല്ല സാധ്യതയുള്ള സ്ഥാനാർത്ഥിയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥി. പക്ഷേ ഈ ഒരു നമ്മളിപ്പം ഒരു പഴയ ഒരു ഡാറ്റയും ഇപ്പോഴത്തെ ഒരു ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് നോക്കിയാലും മാവേലിക്കര മണ്ഡലത്തില് കോൺഗ്രസിന് ജയിക്കാവുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ നല്ല ഫൈറ്റാണ് ഇത്തവണ ഈ പറഞ്ഞ പോലെ കടുത്ത ഒരു മത്സരം അവിടെ പതിവിന് വിപരീതമായിട്ട് ഉള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണയൊക്കെ ഒരു ഏതാണ്ട് വൺ സൈഡഡ് ആയിരുന്നു, പക്ഷെ അങ്ങനെ അല്ല ഇത്തവണ നല്ലൊരു മത്സരം നടക്കുന്നുണ്ടെന്ന് പറയാം.
അതെ അതെ, കഴിഞ്ഞ തവണ കനൽ ഒരു തരി മാത്രം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ ആലപ്പുഴ.
അതെ,
ആരിഫ് വളരെ സർപ്രൈസിംഗ് ആയി വിജയിച്ചു, ഷാനിമോൾ വളരെ നിർഭാഗ്യവതിയായി തോന്നി പരാജയപ്പെടേണ്ടി വന്നു. ഇത്തവണ അവിടെ കെ സി വേണുഗോപാൽ തന്നെ വീണ്ടും വന്നിരിക്കുകയാണ്. ബി ജെ പി ശോഭാ സുരേന്ദ്രനെ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള ആരിഫ് തന്നെ വീണ്ടും മത്സരിക്കുന്നു. വളരെ ശക്തമായൊരു മത്സരം നടക്കുന്ന ആലപ്പുഴയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം?
ആലപ്പുഴയിലെ സത്യത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജയിച്ചേ പറ്റൂ എന്നൊരു ചോയ്സ് ഉള്ളു. അവരുടെ മുമ്പിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊരു ചോയ്സ് അവർക്ക് ഒരു ഒരു ലക്ഷറി അവർക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ആലപ്പുഴ പിടിക്കണമെങ്കിൽ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് തിരിച്ചു വേണ്ടത് കെ സി വേണുഗോപാൽ വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ആരിഫിന് ഒരു സാധ്യതയില്ലാതെ അല്ലെങ്കിൽ ഒരു ഒരു ഇനിഷ്യലി തന്നെ ഒരു അപ്പർ ഹാൻഡോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ എന്ന തിരിച്ചറിവിലാണല്ലോ. അദ്ദേഹത്തിന്റെ രാജ്യസഭാ എം പി സ്ഥാനം വരെ രാജ്യസഭാ സീറ്റ് തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അങ്ങനെ പോയിട്ട് പോലും കെ സി വരുന്നത് ജയിക്കണം എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയാണ്, ജയിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടുള്ള ശക്തമായ പ്രവർത്തനം തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ആരിഫ് എം പി എന്ന നിലയിൽ 5 വർഷം മണ്ഡലത്തില് സുപരിചിതനായിരുന്നു, നല്ല പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ചെറുപ്പമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണ ഈ സി പി എം ആണെങ്കിലും എല്ലാ ഈ പറയുന്ന പോലെ സി പി എമ്മിനുള്ളിൽ ഒരു കോൺഗ്രസ് തന്നെയാണ് ആരിഫ്. എല്ലാവരുമായിട്ട് നല്ല ബന്ധമൊക്കെ പുലർത്തുന്ന വലിയൊരു റിജിഡ് ആയിട്ടുള്ള ഒരു സഖാവല്ലോ. അപ്പൊ അതിന്റെ ഒരു 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 അഡ്വാൻറ്റേജ് അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയുന്നു. പിന്നെ ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം അതും സർപ്രൈസ് ആയിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോൾ ഒരു നല്ല മുന്നേറ്റം വന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ. അതുമാത്രം ആലപ്പുഴയിലെ ഒരു ഒരു തീരദേശ പ്രദേശങ്ങളിലൊക്കെയുള്ള ഈ തീവ്ര സമുദായങ്ങൾ അംഗത്തിന്റെ വോട്ടൊക്കെ കൃത്യമായിട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിഞ്ഞ തവണ പറ്റിയിരുന്നു. ഇത്തവണയും ഇപ്പം ശോഭാ സുരേന്ദ്രൻ തന്നെ മറ്റേ നമ്മുടെ ദിനകരനുമായിട്ടൊക്കെ ആദ്യം വളരെ ബന്ധത്തിലാണ്, അവരുടെ സമുദായ നേതാവായിട്ടൊക്കെ നല്ല അവരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അത് മാത്രമല്ല ഈ മാതാ അമൃതാനന്ദമയ്യെ കണ്ട് അനുഗ്രഹം വാങ്ങിയാണ് അവർ ക്യാമ്പയിൻ തുടങ്ങുന്നത്. അപ്പൊ ഈ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ചു വെച്ച ഒരു വോട്ടുണ്ട്, ഒരു 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 സെക്ഷൻ ഓഫ് വോട്ടുണ്ട്, അത് ഉറപ്പിച്ചിട്ടാണ് ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശോഭ ആദ്യം നിന്നതിനേക്കാളും നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്ക് ആ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ അവിടെ ഉണ്ടായിരിക്കുന്ന പ്രാദേശിക വിവാദങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ ബാധിക്കും. പക്ഷെ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇപ്പൊ ബി എൽ സന്തോഷിനെ പോലുള്ള കേന്ദ്ര നേതാക്കൾ തന്നെ നേരിട്ട് വന്ന് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. അതൊക്കെ സോൾവ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വോട്ട് കൂട്ടുന്ന ഒരവസ്ഥ വരും. അങ്ങനെ വോട്ട് കൂട്ടിയാൽ അൾട്ടിമേറ്റ്ലി അതിന്റെ ദോഷം വരാൻ പോകുന്ന കെ സി വേണുഗോപാലിനാണ്. അതും അവിടെ ഒരു ഈ ത്രികോണ മത്സരം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടുത്തെ വിജയം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കെ സി വേണുഗോപാലിന് ഒരു മേൽക്കൈ ഉണ്ടെന്ന് പറയാം. പക്ഷെ ശോഭാ സുരേന്ദ്രൻ നമ്മൾ ഇപ്പോ കഴിഞ്ഞ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ചതിനേക്കാളൊക്കെ വളരെ മേലെ വോട്ട് പിടിക്കുവാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ആരിഫ് ജയിക്കുന്ന ഇക്വേഷനിലേക്ക് മാറും. അതാണ് ആലപ്പുഴയുടെ ചിത്രം.
ഓക്കെ, ഏതായാലും വളരെ നന്ദി ശ്രീ ബി ശ്രീജന, ഇത്രയും വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ചിത്രം കാഴ്ചവെച്ചതിനെ.
പ്രിയ ശ്രോതാക്കളെ, കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാധ്യമപ്രവർത്തകൻ ബി ശ്രീജൻ എ എൻ കുമാരമംഗലത്തോട് പങ്കുവെക്കുന്നതാണ് എസ് ബി എസ് റേഡിയോ മലയാളത്തിലൂടെ നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇതിലെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും വിലയിരുത്തലുകളും തികച്ചും വ്യക്തിപരമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു.